പ്രവാസി ഭാരതി 1539 AM. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴി കാട്ടി.
Brought to you by
Ahalya Hospital, caringly yours.
Hamdan Street and Musaffa, Abu Dhabi.
ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് അതത് മേഖലയിലെ വിദഗ്ധർ ശ്രോതാക്കളുമായി സംവദിക്കുന്ന തത്സമയ പരിപാടി
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ.
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സമീക്ഷയിൽ നമുക്കൊപ്പം കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും സ്റ്റാർ കെയർ ഗ്രൂപ്പിന്റെ ഷാർജ നജ്മൽ റഹ മെഡിക്കൽ സെന്ററിലെയും കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. ഡോക്ടർ നമസ്കാരം.
നമസ്കാരം.
മാനസിക പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് ഇന്ന് ആദ്യം സംസാരിക്കാനുള്ളത് ഒരു ഒരു അഗ്രസീവ് ബിഹേവിയറിനെ പറ്റിയാണ്. നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർക്കാണെങ്കിൽ തന്നെ ഇത്രയും വർഷത്തെ അനുഭവത്തിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ചികിത്സിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് സൈക്യാട്രി ഡീൽ ചെയ്യുന്നത്?
ഓക്കെ, സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണിത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ UAE-യിൽ ഇപ്പോൾ നമ്മൾ ബുക്ക് ഫെയർ നടക്കുകയാണ്. ഇപ്പോൾ ബുക്ക് ഫെയറിലൊക്കെ നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു, നമുക്ക് കുറേ പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ കൂടിയും പറ്റും ഈ ബുക്ക് വാങ്ങുന്നതും കാണുന്നതും കൂടാതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നൊസ്റ്റാൾജിക് മൂമെൻ്റ് ആണ്. ശരിക്കും നമ്മളെ കുറേ ഒപ്പം മുമ്പ് പഠിച്ച ആളുകളെ കാണലും പലതരത്തിൽ ഫീൽഡിലുള്ള ആളുകളെ, എസ്പെഷ്യലി ഈ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണാനും ഒക്കെ ഉദ്ദേശിച്ചിട്ടൊക്കെയാണ് ആളുകൾ വരുന്നതെന്ന് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി. ഒരു 3-4 വർഷം മുമ്പ് എൻ്റെ ഒരു ബുക്ക് അവിടെ വെച്ച് പ്രകാശനമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ കുറേ ആൾക്കാർ നമ്മളെ കണ്ടിട്ട് അറിയുന്ന ആളുകളും ചിലപ്പോൾ കാണാതെ നിൽക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ സ്പെഷ്യാലിറ്റിക്ക് മാത്രം കിട്ടുന്ന ചില കാര്യങ്ങളാണ്. യൂഷ്വലി നമ്മൾ ഒരു ഡോക്ടറെ ചികിത്സിക്കുന്ന ഡോക്ടറെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുകയും നമ്മൾ ഒരു പേഴ്സണലായിട്ട് കാണുകയാണല്ലോ, അപ്പോൾ നിങ്ങളെ നമ്മളെല്ലാം നല്ല ലോഹ്യം പറയുകയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞങ്ങളെ ഈ ഫീൽഡിനൊക്കെ ചിലപ്പോൾ ചില ആളുകൾ അറിയുന്ന ആളുകളാണെങ്കിലും മാറി നിൽക്കുന്നതൊക്കെ കാണാറുണ്ട്. കാരണം ഇയാളോട് കണ്ടിട്ട് എനിക്കും അത്തരത്തിൽ വല്ല പ്രശ്നമുണ്ടെന്നിട്ട് വിചാരിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചു.
ഇത് പറഞ്ഞപ്പോഴാണ് ഡോക്ടറെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ മുഖം നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അങ്ങനെ പറയരുത് ശ്രീധരൻ, അത് പ്രശ്നമാണ്.
അപ്പം അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ അഗ്രസീവായിട്ടുള്ള ആളുകൾ ധാരാളം സൈക്യാട്രിക്ക് വരാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കേസുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഈ സംസാരങ്ങളോ വയലൻസോ ഒന്നും കാണിക്കാത്ത ആളുകളും ഉണ്ടാതിരിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ഡയഗ്നോസ് ചെയ്യാനാണ് നമുക്ക് പ്രയാസം. കാരണം നിങ്ങൾ മൗത്ത് ഓപ്പണായിട്ട് നിങ്ങളുടെ ബിഹേവിയറിലൂടെ സംസാരത്തിലൂടെ വേണം നമ്മൾ ചില കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ പ്രവൃത്തികളിലൂടെ. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരും വീട്ടുകാരുടെ അടുത്തൊക്കെ നമുക്ക് കുറേ ഫീച്ചേഴ്സ് കിട്ടും. പക്ഷേ അല്ലാത്ത സീസം ഭയങ്കര അഗ്രസീവ് ആവുകയും കൂടുതൽ സംസാരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയഗ്നോസിസിന് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിന് കുറച്ച് നമ്മൾ പ്രയാസമായിരിക്കും. അതിനാണ് ശരിക്കും മാൻ പവർ വേണം. കാരണം മൈൻഡ് റെസ്റ്റ്ലെസ് ആവുന്ന അവസ്ഥയിൽ ഓരോരുത്തർ എങ്ങനെ പ്രതിരോധിക്കും, എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വിഷമം വന്നാൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്ന പ്രകൃതിയുണ്ട്, ചില ആളുകൾ മിണ്ടാതിരിക്കുന്നവരുണ്ട്, സ്വയം കരഞ്ഞു തീർക്കുന്നവരുണ്ട്, ചിലർ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കൂടുതൽ കാണിച്ച് ഉള്ളോട്ട് ദുഃഖമാണെങ്കിലും പുറത്തോട്ട് നമ്മൾ എടിപ്പിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയും, അതായത് പുറത്തോട്ട് അതിന് നേരെ വിപരീതമായിട്ട്, ഉള്ളിൽ നിങ്ങൾ വളരെ സാഡാണ് പക്ഷെ പുറത്തോട്ട് നിങ്ങൾ ഭയങ്കര സന്തോഷം ഇതൊക്കെ ആയിട്ട് കാണിക്കും. നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ് പറയുക, അവളുടെ കാര്യം വളരെ കഷ്ടപ്പാടാണ്, വളരെ ഫിനാൻഷ്യലി പ്രശ്നങ്ങളും മറ്റതൊക്കെ ഉണ്ട്, പക്ഷേ അവളതൊന്നും കാണിക്കാതെ നടക്കുന്നവരുണ്ട്. മറ്റേ കുറച്ച് കൂടുതൽ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ടാവും, അത് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില അവസ്ഥയിൽ ചിലപ്പോൾ നമ്മളെ ആ അഗ്രസീവ് ബിഹേവിയറിൽ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതൊരിക്കലും മിക്കതും പർപ്പസ്ഫുള്ളി ഒന്നല്ല ചെയ്യുന്നത്, ആ അപ്പത്തെ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കണം. അത് കഴിഞ്ഞ് അവർ നോർമാലിറ്റിയിലേക്ക് വരുമ്പോൾ ഭയങ്കര പശ്ചാത്താപവും ഭയങ്കര കുമ്പസാരങ്ങളൊക്കെയാണ്, നമ്മളോടൊക്കെ പലവട്ടം സോറിയും ഒക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സാധാരണ കാണുന്നതാണ്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇമ്മീഡിയറ്റായിട്ട് ഇപ്പോൾ ഇങ്ങനെ അഗ്രസീവായിട്ട് കൈയും കാലും കെട്ടിയിട്ടിട്ടൊക്കെ വരുന്ന പേഷ്യൻസിനെ കൊണ്ടുവരാറുണ്ട് ഇഷ്ടംപോലെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരോട് മൈൻഡ് റെസ്റ്റ്ലെസ് ആയിരിക്കുന്നത് കാരണം ആ സമയത്ത് നമ്മൾ കുറേ നല്ല ഉപദേശങ്ങൾ കൊടുത്താലൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ അപ്പത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ എന്ത് കൗൺസിലിംഗ് കൊടുത്താലും അത് എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അതിന് ഇമ്മീഡിയറ്റ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ചില ഇഞ്ചെക്ഷൻസൊക്കെ ഗുളികകൾ കഴിക്കാനും മടി കാണിക്കുന്നത് കൊണ്ട് ഇഞ്ചെക്ഷൻസൊക്കെ കൊടുക്കും. ഇതിനാണ് ആളുകൾ ഒരു വ്യാഖ്യാനം, അവിടെ ചെന്നപ്പോൾ മയക്കിന് മരുന്ന് കൊടുത്തു, മയക്ക് മയക്കി കിടത്തി എന്നൊക്കെ പറയും. ഇനി ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ആളുകൾ സെഡേറ്റീവ് ആയിക്കോളണം എന്നില്ല. പർപ്പസ്ഫുള്ളി ആ ഇഞ്ചെക്ഷൻസിൻ്റെ കൂടെ ചില സെഡേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്ത് ചേർക്കാറാണ് പതിവ്. എന്തിനു വെച്ചാൽ നമ്മൾ കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ്. കുറച്ച് ഉറങ്ങി എണീക്കുമ്പോൾ കുറച്ചൊന്ന് ആ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും. പിന്നെ അതിന് ആ മൂഡ് ചേഞ്ച് ആവാനുള്ള ചില മെഡിസിൻസ് കൂടി അതിൽ ഇഞ്ചെക്ഷൻസിൽ കൊടുക്കുന്നുണ്ട്. അത് ആയി വരണം ചിലവർക്ക് 2-3 ദിവസം കഴിയും നമ്മൾ ആ റുട്ടീനിലേക്ക് വരാൻ. ചിലവർക്ക് പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ സാധാരണ ആളുകൾ പറയുന്നത് വെച്ചാൽ ഇപ്പം എല്ലാം ബെറ്ററാണ്, തന്നെ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത പാക്കിംഗ് ചെയ്ത് പോകണമെന്ന് പറയും. നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കാൻ നിൽക്കാറില്ല, ഒക്കെ ബെറ്ററായിട്ടുണ്ട്, ഇനി ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇനി തീരെ മാറ്റങ്ങൾ വരാത്ത ചിലപ്പോൾ 2-4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ അഗ്രസീവ്നെസ് കുറച്ച് കുറയുള്ളൂ, ദേഷ്യങ്ങളൊക്കെ കുറയുള്ളൂ. അപ്പോൾ അതിന് ടൈം എടുക്കുന്നതുകൊണ്ട് അതിന് ക്ഷമ ഉണ്ടാവില്ല ആളുകൾക്ക്. നിങ്ങളിപ്പോൾ 3-4 ഇഞ്ചക്ഷൻ കൊടുത്തു എന്നിട്ട് മാറ്റമൊന്നുമില്ല, വെറുതെ മയക്കി കിടക്കുകയല്ലാതെ വേറെ മാറ്റമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ശരീരത്തിനും പല രോഗത്തിലാണത് അതിന് പ്രതികരിക്കുന്നത്. മരുന്ന് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഡോസ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അതേ അസുഖം തന്നെ വേറെ നിങ്ങളെ കൂട്ടുകാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ അതേ മരുന്ന് എഫക്റ്റീവ് ആയിക്കോണമെന്നില്ല, അതേ ഡോസ് എഫക്റ്റീവ് ആയിക്കോണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ വേരിയേഷനാണ്. അതൊന്നും ഒരു ഡോക്ടർക്കും ഏകദേശം നമ്മൾ എക്സ്പീരിയൻസും നമ്മുടെ മുമ്പിൽ പഠനങ്ങളും വെച്ചിട്ട് ഏകദേശം തരംതിരിക്കാം എന്നല്ലാതെ ഉറപ്പിച്ച് ഇന്നത് ഇന്നത് എന്നൊന്നും പറയാൻ ആർക്കും കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എസ്പെഷ്യലി പേഷ്യൻസിൻ്റെ കൂടെ ഉള്ള ആളുകളും ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ആളുകളൊക്കെ ഈ ഒരു അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു യഥാർത്ഥത്തിൽ സിൻസിയറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന വികാരം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം നിങ്ങളടുത്ത് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ഒരു അസുഖത്തിന് വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന് മാറി എന്ന് പറയുന്ന കേൾക്കാനാണ് എനിക്കും ഇഷ്ടം. നിങ്ങളെപ്പോലെ തന്നെ ഒരു വെൽവിഷറായിരിക്കും ഞാനും ആ മാറ്റത്തിൽ സന്തോഷിക്കുന്നൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതില്ലാതെ പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലിങ്സ് നമുക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട് സാധാരണ. എസ്പെഷ്യലി ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ആൾക്കാർ ആദ്യം അകത്ത് വന്ന് എങ്ങനെയുണ്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ ആ പോസിറ്റീവ്സ് ഒന്നും എടുത്ത് പറയാതെ നെഗറ്റീവ്സ് മാത്രം എടുത്ത് പറഞ്ഞ് പിന്നെ ഓരോന്ന് നമ്മൾ കുത്തി ചോദിക്കുമ്പോൾ പറയും ആ അതൊക്കെ ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശരിക്ക് പബ്ലിക് അറിഞ്ഞിരിക്കേണ്ടത്. പലപ്പോഴും ഈ മാനസിക രോഗങ്ങളെ പറ്റിയിട്ട് അറിവില്ലായ്മ കൊണ്ട് വരുന്ന കുറേ ചോദ്യങ്ങളാണ് നമുക്ക് തന്നെ അറിയാം, പലതും നമുക്കറിയില്ല. അതുകൊണ്ട് പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ റോങ് ആയിട്ടുള്ള പല ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. ആ ഇൻഫർമേഷൻ്റെ കിട്ടുന്ന ഭാഗമായിട്ട് അത് ശരിയെന്ന് തോന്നിയിട്ട് ആണ് അവർ ചോദിക്കുന്നത്.
അങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രവാസികൾക്കിടയിലും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കൂടി വരികയാണെന്ന് നമ്മൾ മുൻപ് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡോക്ടർ, ഇവിടെ പഠിച്ച് വളർന്ന കുട്ടികൾ നാട്ടിലൊരു പ്രൊഫഷണൽ കോഴ്സിന് ചേരുക, അതിനുശേഷം അവരുടെ ജീവിതം മാറി മറിയാണ്. അപ്പോൾ അവരുടെ മാതാപിതാക്കൾ തന്നെ പറയുന്നു എൻ്റെ കുട്ടി ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെയായിരുന്നില്ല, പിന്നെ ചെന്ന് വിടുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കൂട്ടുകെട്ടുകളിലായിരിക്കും ചിലപ്പോൾ, അത് അല്ലെങ്കിൽ പെട്ടെന്ന് അവർ സൈലൻ്റ് ആവുന്നു. അപ്പോൾ അങ്ങനെ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് നാട്ടിൽ വളർന്ന കുട്ടികൾ ഇവിടെ വളർന്ന കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ?
അത് ധാരാളം കാണാറുണ്ട്. എസ്പെഷ്യലി ഇവിടെ നമ്മൾ അധികവും ഒരു ചെറിയ റൂമിലും ഒന്നോ രണ്ടോ റൂമിൽ നിന്നിട്ടുള്ള ആ ചുറ്റു വളർന്ന ഒരു അന്തരീക്ഷം, എസ്പെഷ്യലി പാരൻസിൻ്റെ കൂടെ തന്നെ തിന്ന് അവരിങ്ങനെ പഠിപ്പിച്ച് ഒരു പുസ്തക പുഴുവായിട്ട് പഠിപ്പിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും മഗ് ചെയ്ത് പഠിച്ച് അങ്ങനെ അങ്ങനെ നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ കുട്ടിക്ക് മറ്റുള്ള ലോകവിവരങ്ങൾ പൊതുവേ കുറവാണ്. അത് നമ്മളെ നാട്ടിലൊക്കെ വളർന്ന ആൾക്കാരാകുമ്പോൾ കുറേ കാര്യങ്ങൾ ഇടപെട്ടിട്ടും കണ്ടിട്ടും കുറച്ചുകൂടി അതിൻ്റെ പ്രതിരോധ ശക്തികൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ കുറവുള്ള കുട്ടികളാകുമ്പോഴത്തേന് നമ്മൾ പാരൻസ് വളരെയധികം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ധാരാളം നമ്മുടെ അടുത്ത് വരാറുണ്ട്, ഇവിടെയും നാട്ടിലും വരാറുണ്ട്. നല്ല ഡിസ്റ്റിങ്ഷനോടുകൂടി പഠിച്ച കുട്ടിയാണ്, ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ പല റോങ് കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്തു, ഇപ്പോൾ അറ്റൻഡൻസ് ഇല്ല, എക്സാം എഴുതാൻ പറ്റിയില്ല, പേപ്പർ കുറേ ബാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാറ്. അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ആയിട്ട് കുറേ മൾട്ടിപ്പിൾ സബ്സ്റ്റൻസ് അബ്യൂസ് എന്തെങ്കിലും ഡ്രഗ്സിലും പരിപാടിയിലൊക്കെ ചെന്ന് പെട്ടിട്ടുള്ളതും കാണാം. അത് ഇങ്ങനെ ഇവിടെ ഇത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പാരൻസിൻ്റെ മുമ്പിൽ മാത്രം നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു ഫ്രീഡം കിട്ടുമ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു റീസൺ. അപ്പോൾ പാരൻസ് എപ്പോഴും ആ കാര്യങ്ങൾ ഇവിടുന്ന് നാട്ടിൽ കൊണ്ടുപോയി വല്ല പ്രൊഫഷണൽ കോഴ്സിന് ചേർക്കുമ്പോൾ ഇത് കൂടി മോണിറ്റർ ചെയ്യാൻ കഴിയണം, ശ്രദ്ധിക്കാൻ കഴിയണം. അറ്റൻഡൻസ് ഒക്കെ പ്രോപ്പറാണോ, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അതിനെന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, എസ്പെഷ്യലി ഇൻ ദ ബിഗിനിങ് സ്റ്റേജിൽ അത് ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ശ്രദ്ധിക്കാതെ വിടുമ്പോൾ പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് അറ്റൻഡൻസ് ഇല്ല, എക്സാം എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. പിന്നെ ആ നിരാശയുടെ ഭാഗമായിട്ടും ഇത്തരം ഹാബിറ്റ്സിലേക്ക് ഡ്രഗ്സും അതിലേക്കും പോയേക്കാം. അപ്പം അങ്ങനെയുള്ള കുറേ അവസ്ഥകൾ വരാം. പിന്നെ അതുപോലെ ഈ കുറേ അഫയേഴ്സ് അതിലും ചെന്നുപെടാൻ ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം അവർക്ക് ഇവിടുന്ന് അങ്ങനെയുള്ളൊരു അവസരങ്ങളൊന്നും ഇല്ല. പെട്ടെന്നുള്ളൊരു ഫ്രീഡം കിട്ടുകയും പ്രൊഫഷണൽ കോഴ്സൊക്കെ ആകുമ്പോൾ എത്ര കോളേജ് സ്ട്രിക്റ്റ് ആണെങ്കിലും അതിന് ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതിലപ്പുറമൊന്നും ആരും ഇതിലൊന്നും ഇടപെടില്ല. അപ്പോൾ പിന്നൊരു കോളേജിന് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ കിട്ടുമ്പോഴാണ് പിന്നെ നമ്മളെ പിടിക്കപ്പെടുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്നത്. അല്ലാത്ത കാര്യത്തിൽ അവർ ഇടപെടില്ല. പല പേരൻസും അതുപോലെ തന്നെ ഹോസ്റ്റല് പ്രിഫർ ചെയ്യാതെ ഹോസ്റ്റലിൽ കുറേ അസൗകര്യങ്ങളൊക്കെ കാണിച്ച് പുറത്ത് വീടുകളും ഫ്ലാറ്റുകളും എടുത്ത് താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ഒരു ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും അവരുടെ കരിയറിനെ പറ്റിയിട്ടൊക്കെ. തുടക്കത്തിലെ അത് അവോയ്ഡ് ചെയ്യുന്ന നല്ലത്. അതുപോലെ സിംഗിൾ റൂമിൽ താമസിക്കുന്നതൊക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്ന നല്ലത്. എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു റൂംമേറ്റെങ്കിലും ഉള്ളതാണ് ബെറ്റർ.
നമുക്കൊരു കോൾ ഉണ്ട്. ഓക്കെ, ഹലോ.
ഹലോ,
നമസ്കാരം. സമീക്ഷയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ.
താങ്ക് യു. എനിക്ക് സാറിനോട് സംസാരിക്കാൻ
വേണ്ടിയാണ്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
സാറേ, ഞാനിപ്പോ സാറിന്റെ സ്പീച്ച്
കേട്ടോണ്ടിരിക്കുകയാണ്.
സാറ് പറഞ്ഞ സാമ്യമായിട്ടുള്ള സംഭവങ്ങള് എന്നെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് പിടിമുട്ടിട്ടൊന്നൊരു സംശയം
എനിക്ക്.
എന്തിനോട് പെട്ടെന്ന് ദേഷ്യപ്പെടുക? ഇപ്പോ പുറത്തുള്ള ഏറ്റവും കൂടുതൽ അടുത്ത ആൾക്കാരോടാണ് ഈ ദേഷ്യപ്പെടലൊക്കെ കൂടുതൽ. വൈഫ്, ഉമ്മ, അല്ലാതെ വേണ്ടപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ കഴിഞ്ഞാൽ പെട്ടെന്ന് സൈലന്റ് ആവുക. നമുക്ക് ചിലത് നമ്മളടുത്ത് എന്തെങ്കിലും ശരിയുള്ളത് ആരെങ്കിലും അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൊട്ടിത്തെറിക്കുക. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഉണ്ട്, നിലവിലുണ്ട്. സാറെ, എനിക്ക് ഇപ്പൊ സാറിനെ കാണാൻ, ഞാനിപ്പോ ഞാൻ തൃശ്ശൂരി ജില്ലയിലാണ്. എനിക്ക് സാറിനെ കാണാന്, ഞാൻ ഇവിടെ ജോലി ചെയ്യണത് അബുദാബിയിലാണ് ജോലി ചെയ്യണത്. എനിക്ക് സാറിനൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്.
അതിവിടെ പറയും, നമ്പർ പറയും. അപ്പൊ അവരെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങള് ചോദിച്ച ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. ഈ കാരണങ്ങള്, ഇതിന്റെ കാരണങ്ങള് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഏറ്റവും നമ്മളെ ദേഷ്യം വരുമ്പോൾ, ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുക നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളടുത്താണ്. അത് നമുക്ക് ദേഷ്യം വന്നാലും അങ്ങനെ, നന്നായാലും അങ്ങനെ തന്നെ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മളെ ഭാര്യയൊക്കെ ആണെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ കുട്ടികൾ അവരെ പേരൻസ് നമ്മളെ അടുത്താണ് അത് പ്രകടിപ്പിക്കുക. മറ്റുള്ള പബ്ലിക്കിൻ്റെ അടുത്ത് അവതരിപ്പിക്കൽ കുറച്ചുകൂടി അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ നമ്മളെ വറീസ് കുറേ മനസ്സിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ചിന്തയിൽ പോകണം. കുടുംബം നയിക്കണം, പേരൻസിനെ നയിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ പൊതു കൂടാതെ നമ്മളെ ജോബ് ടെൻഷൻ വറീസ്, എപ്പോഴും നമ്മൾ ജോലി പോകാൻ ചാൻസ് ഉള്ളതും മറ്റതൊക്കെ അവിടെയും ഇവിടെയും പറയുന്നത് കേൾക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്ഭവത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അസരസ്യം നമുക്ക് ഒരു പക്ഷേ അത് ഇത്തരം ദേഷ്യങ്ങളായിട്ടാണ് പ്രകടിപ്പിക്കുക, എസ്പെഷ്യലി നമ്മളെ കുടുംബങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചില രക്ഷിതാക്കൾ, ഐ മീൻ ചില രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സ്, ഭാര്യമാരൊക്കെ അത് കുറച്ചൊക്കെ കണ്ടറിഞ്ഞ് നമുക്ക് നിങ്ങളെ ജോബ് ടെൻഷനെ പറ്റിയിട്ടും മറ്റുള്ളതൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉള്ള ആളാണെങ്കിൽ കുറച്ചൊക്കെ അതിനനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കും. തീരെ നമ്മളെ ജോലിയെ പറ്റിയിട്ടും മറ്റുള്ള ഒരു ധാരണയില്ലാത്ത വീട്ടുകാർ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പം എനിക്കറിയാം പല ഗൾഫുകാരുടെ ഭാര്യമാരായിട്ടുള്ളവരൊക്കെ എൻ്റെ അടുത്ത് നാട്ടിലൊക്കെ കാണിക്കുന്നവർ, അവർക്ക് അവരെ ഭാര്യ ഗൾഫിലാന്ന് പറയാമെന്നല്ല, ഭർത്താവ് ഗൾഫിലാന്ന് പറയാമെന്നല്ലാതെ അവർക്ക് എന്താണ് ജോലിയെന്നോ അവരുടെ വർക്ക് പ്രഷറിനെ പറ്റിയിട്ടോ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെ അത് ശരിക്കൊരു ധാരണ നമ്മളെ ക്ലോസ് മെമ്പേഴ്സിന് കൊടുക്കണം, നിങ്ങളുടെ ഇംഗത്തിനെ പറ്റി അടക്കം. കാരണം നിങ്ങൾ, നമ്മൾ ഏതൊരു മനുഷ്യരും നമ്മൾ പുറത്തോട്ടൊന്നും കാണിക്കാതെ നമ്മളെ, എസ്പെഷ്യലി നമ്മളെ മലയാളീസിന് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു ജാഡ എന്നുള്ള കുറച്ചൊക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ നമ്മളത് ഭയങ്കര ഒരു ഷോ ഓഫ് ആയിട്ട് കാണിക്കും. നമ്മളെ അടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പൊതുവേ അത് കുറവാണ്. അപ്പോൾ അത് കാണിക്കുമ്പോൾ ആളുകൾ വിലയിരുത്തുന്നത് നിങ്ങൾക്ക് അതിന് കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാവുമ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ഞാൻ അടുത്ത ആഴ്ച ഒരു കടം ചോദിക്കുകയോ ഒരു പൈസ ചോദിക്കുകയോ ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾ നിങ്ങളെ പരിതാപകരമായ അവസ്ഥകൾ പറയുമ്പോൾ അവരത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അപ്പൊ കുറച്ചെങ്കിലും നമ്മളെ കുടുംബക്കാരടക്കം അതിന് സപ്പോർട്ട് ചെയ്യും. അയാൾക്ക് പൈസയൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവൻ വിചാരിക്കായിട്ടാണെന്നൊക്കെയാണ് പറയാം. അപ്പൊ ഇതിന്റെ ഒരു എക്സാക്ട് പിക്ചർ കുറച്ചൊക്കെ കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പല വറീസും നമ്മളെ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ അതിന്റെ റിസൾട്ട് എന്നാണ് ചിലപ്പോൾ നമ്മൾ ദേഷ്യമായിരിക്കും പ്രകടിപ്പിക്കുന്നത്.
നമുക്ക് മെന്റലി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ സാറിന് പറഞ്ഞുതരാൻ കഴിയും.
ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ നോൺ മെഡിക്കൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എക്സ്പീരിയൻസ് അനുസരിച്ച് അനുഭവങ്ങളുള്ളത്, കുറച്ച് നമ്മൾ ഈശ്വര വിശ്വാസിയായിട്ടുള്ള ആളുകൾക്ക് പ്രാർത്ഥന കുറേ ഗുണം ചെയ്യും. അതുപോലെ തന്നെ യോഗ, യോഗ റെഗുലറായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഭയങ്കര റിലാക്സേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. മെഡിറ്റേഷനൊക്കെ ഭയങ്കരമായിട്ട്. പക്ഷേ അതൊക്കെ റെഗുലറായി ചെയ്യണം. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസം രണ്ടു ദിവസം ചെയ്തിട്ട് മാറി നിന്നിട്ട് കാര്യമില്ല. ഒരു സിസ്റ്റമാറ്റിക്കായി ചെയ്യണം. ആദ്യം പഠിക്കുമ്പോൾ അറിയാത്ത ആളുകളാണെങ്കിൽ അതിൻ്റെ ശരിക്ക് അറിയുന്ന ആളുകളുടെ നിന്നുള്ള ട്രെയിനിങ് കിട്ടിയിട്ടായിരിക്കണം നമ്മൾ പിന്നീട് ട്രെയിൻ ചെയ്യേണ്ടത്. ഇതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളെപ്പോലത്തെ ആളുകളെ സമീപിക്കുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്സുകൾ പറഞ്ഞു തരികയും അതോടൊപ്പം റിലാക്സേഷനിൽ ചില മരുന്നും തരുമ്പോൾ ഒരു എന്ത് കാര്യത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിരോധ ശക്തി കിട്ടും, ഒരു മനക്കരുത്ത് കിട്ടും എന്ന് മാത്രം. ആ കിട്ടുമ്പോ പിന്നെ നമ്മൾ ആ പ്രതികരിക്കാൻ നമുക്ക് ചെറിയ പ്രശ്നത്തിന് നമ്മൾ അങ്ങനെ പ്രതികരിക്കില്ല.
ഇതിലിപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്ന വേറൊരു ഫീലിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ മറ്റുള്ളൊരു ദേഷ്യപ്പെടലും മാത്രല്ല, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുള്ള ചില ട്രാജഡി ആയിട്ടുള്ള സിനിമയിൽ സീനുകൾ കിട്ടുമ്പോ ഞാനത് ഒപ്പി നോക്കും. കാണാനുള്ള മെന്റലി ഇതല്ല, ഞാൻ സ്ട്രെങ്ത് ഇല്ല, അത് ഓഫ് ചെയ്ത് നോക്കും. ചിലപ്പോ അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യും, ചിലപ്പോ നമ്മളെ കുടുംബത്തിനോടല്ല അച്ഛനെ നമ്മളെ വേണ്ടപ്പെട്ടവരോടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫീലാവും. അത് കാരണം ഞാൻ അപ്പൊ ഓഫ്
ചെയ്യും.
ആദ്യത്തെ ഞാനത് ആസ്വദിച്ചിരുന്നാണ്, ഇപ്പൊ അതിന് സത്യത്തിൽ പേടിക്കുന്ന പോലെ.
അത് അത് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഒന്ന്. പിന്നെ നമ്മൾ ഏജ് അഡ്വാൻസ് ആകുമ്പോഴൊക്കെ നമുക്ക് ചില ചില ചേഞ്ചസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ ഡെവലപ്പ് ചെയ്യും. എപ്പോഴും ഒരേ മാതിരി തന്നെ ആയിക്കോണമെന്നില്ല. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. ഓക്കെ
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഇനി ഒരു ഇടവേള.
പ്രവാസി ഭാരതി 1539 AM. പോയ കാലത്തിന്റെ പൊന്മുരളി രവം.